بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا، يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وعلى ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകാലക്കാർക്കും പിൻതലമുറക്കാർക്കും വസിയ്യത്തായി നൽകിയ തഖ്വല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കാൻ സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. സുബൈർ മൗലവി, അദ്ദേഹത്തിന് ചില ശാരീരികമായ പ്രയാസങ്ങൾ കാരണത്താൽ ഇന്ന് ഉദ്ർ പറയുകയും പകരം എന്നെ ഏൽപ്പിക്കുകയുമാണ് ചെയ്തത്. അല്ലാഹു അദ്ദേഹത്തിന് ശിഫ നൽകട്ടെ. അദ്ദേഹത്തിന് ഇൽമിലും ഉംറിലും ആയുസ്സിലും അല്ലാഹു അദ്ദേഹത്തിന് നൽകിയ സന്താനങ്ങളിലും സമ്പത്തിലും ബർക്കത്ത് നൽകട്ടെ. ഇന്ന് ഉസൂലു സുന്ന തൽക്കാലം അതതിന്റെ വഴിക്ക് മൗലവിക്ക് തന്നെ വിട്ടുകൊടുത്ത് അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ തന്നെ നിങ്ങളെ വിട്ട് പകരം ഇന്ന് ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ്യ റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ അൽ ഫവാഇദ് എന്ന കിതാബിൽ നിന്ന് എഴുപത്തിയേഴാമത്തെ ഫായിദയായി ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഭാഗം വായിച്ച് കേൾപ്പിക്കുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. കൂട്ടത്തിൽ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ നിങ്ങൾ ഈ ദർസിന്റെ അല്ലെങ്കിൽ ഈ ദർസുകളുടെ തുടക്കത്തിൽ ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റഹ്മഹുല്ലയെക്കുറിച്ച് കേൾക്കുകയും മാത്രമല്ല നമ്മളൊരു ആലിമിന്റെ ഇൽമ് ഉപകാരമെടുക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ ഓർക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു ത്വാലിബുൽ ഇൽമിന്റെ അദബിൽപ്പെട്ടതാണ് എന്നതും മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ ആരാണ് എന്ന് ഒന്ന് രണ്ട് വാക്കുകളിൽ മാത്രം, ദീർഘമായി അദ്ദേഹത്തിന്റെ ചരിത്രമല്ല, കാരണം നമ്മൾ അദ്ദേഹത്തിന്റെ ഈ കിതാബ് വിശദമായി പഠിക്കുകയല്ല, നേരെ മറിച്ച് അതിൽ നിന്നൊരു ഭാഗം, ഒരല്പഭാഗം മാത്രം ഇന്നത്തെ ദർസിൽ വായിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് മാത്രം പറയുകയാണെങ്കിൽ അത് ഈ ഒരു ദർസും പോരാ, ഒരു രണ്ടോ മൂന്നോ ദർസും പോരാ. ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ കൂടെ ചേർത്തു പറയപ്പെടുന്ന പേരാണ്. അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ച വ്യക്തിയാണ്, അദ്ദേഹത്തിന്റെ കൂടെ ജിഹാദ് ചെയ്ത മുജാഹിദാണ് റഹ്മഹുല്ലാ. ഒരു വളരെ ഇൽമുകൊണ്ട് നിറഞ്ഞ ഒരു കുടുംബത്തിൽ ജനിച്ച ദമസ്കസിലാണ്, ദമസ്കിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വാപ്പയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഉസ്താദ്. പിന്നീട് അതിനുശേഷം ധാരാളക്കണക്കിന് രഹ്ലകൾ, യാത്രകൾ ഇൽമിന്റെ മാർഗത്തിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എന്തുമാത്രമല്ല, കിതാബ് വാങ്ങുകയും കിതാബ് വാങ്ങി അതിന്റെ പേരിൽ പിന്നെ സ്വന്തത്തിന്റെ മേൽ കടം കൊടുങ്ങുകയും ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. ആ കാര്യത്തിൽ പ്രസിദ്ധനാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ ഉണ്ടായതുപോലെ കിതാബിന്റെ ശേഖരം ആ കാലഘട്ടത്തിൽ മറ്റാരുടെ അടുക്കലും ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നിടത്തൊക്കെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും പിൽക്കാലക്കാരും ഒക്കെ ഉദ്ധരിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ചില സന്ദർഭങ്ങളിൽ വല്ലാതെ പ്രയാസം വരുന്ന സന്ദർഭത്തിൽ തന്റെ കയ്യിലുള്ള കിതാബ് അദ്ദേഹം വിൽക്കും. പിന്നെ കുറച്ചു കഴിഞ്ഞാൽ അത് തന്നെ വീണ്ടും കൈകൊണ്ട് എഴുതി പിന്നെ അതിന്റെ ഒരു കോപ്പി ഉണ്ടാക്കി എടുത്തിട്ടുണ്ടാവും. അന്നത്തെ കിതാബുകൾ എന്ന് പറഞ്ഞാൽ അധികവും അവർ തന്നെ എഴുതുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞ് സാമ്പത്തിക അവസ്ഥ ഒന്ന് ഭദ്രമായി കഴിഞ്ഞാൽ വീണ്ടും ആ വിറ്റ കിതാബുകൾ വീണ്ടും വാങ്ങും. ഈ ഒരവസ്ഥ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ രണ്ട് ഘട്ടങ്ങൾ തന്നെയുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയെ കണ്ടുമുട്ടുന്നതിന് മുൻപും പിൻപുമുള്ള ഘട്ടങ്ങൾ രണ്ട് വ്യത്യസ്ത ഘട്ടങ്ങളാണ് എന്ന് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ കിതാബുകളിൽ ഉദ്ധരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ സുപ്രസിദ്ധമായ അൽ ഖസീദത്തുൻ നൂനിയ, ധാരാളക്കണക്കിന് ബൈത്തുകളുള്ള അൽ ഖസീദ അൻ നൂനിയ എന്ന പേരിലറിയപ്പെടുന്ന ഇബ്നുൽ ഖയ്യിമിന്റെ നൂനിയ, അതിനദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാമിനെ കുറിച്ച് മാത്രം ഒരു ഭാഗം പ്രത്യേകം അദ്ദേഹം സ്മരിക്കുന്നുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാമിന്റെ കൂടെ അദ്ദേഹത്തെ കണ്ടുമുട്ടിയതിന് ശേഷമാണ് അഖീദയിലും മൻഹജിലുമെല്ലാം കൃത്യമായ റൂട്ടിലേക്ക് അദ്ദേഹം തിരിയുന്നത് എന്നുപോലും അദ്ദേഹം സ്മരിക്കുന്നുണ്ട്. റഹ്മത്തുല്ലാഹി അലൈഹിമ റഹ്മത്തൻ വാസിഅ. ഷെയ്ഖുൽ ഇസ്ലാമിന്റെ കൂടെ ജയിലിൽ പല മസലകളും ഫത്വകളും ഹഖ് തുറന്നു പറഞ്ഞു എന്നതിന്റെ പേരിൽ മാത്രമാണ് ഷെയ്ഖുൽ ഇസ്ലാം പലപ്പോഴും ജയിലിലടക്കപ്പെട്ടത്. ജയിലിൽ വെച്ച് തന്നെയാണ് ഷെയ്ഖുൽ ഇസ്ലാം മരിക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം മരിക്കുന്നത് വരെ അദ്ദേഹത്തിന്റെ കൂടെ ജയിലിൽ ഇബ്നുൽ ഖയ്യിമും റഹ്മഹുല്ലാ ഉണ്ടായിരുന്നു. അതിനുശേഷം ഷെയ്ഖുൽ ഇസ്ലാം മരിച്ചതിനു ശേഷമാണ് ഇബ്നുൽ ഖയ്യിം ജയിലിൽ നിന്ന് മോചിതനാകുന്നതും. ഇങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ ധാരാളമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറഞ്ഞ വാക്കുകളിൽ ഒതുക്കുക മാത്രം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ കിതാബുകൾ, അദ്ദേഹത്തിന്റെ ആസാറുകൾ ഇന്ന് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തന്നു. അതിലധികവും അല്ലെങ്കിൽ ഒരു വലിയ വിഭാഗം മത്ബൂആണ്, പ്രിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്. എന്ന് മാത്രമല്ല, വീണ്ടും പലതരം ഹിദുമകളും തഹ്ഖീഖുകളും ഗ്രാസുകളുമെല്ലാം അദ്ദേഹത്തിന്റെ കിതാബുകളുടെ മേൽ നടന്നിട്ടുമുണ്ട് എന്നുള്ളത് അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഒരു എളുപ്പമാണ്. അദ്ദേഹത്തിന്റെ കിതാബുകൾ അഖീദയുടെ വിഷയത്തിലായിരുന്നാലും ഫിഖ്ഹിലായിരുന്നാലും ചരിത്രത്തിലായിരുന്നാലും എന്നല്ല, ഏതൊക്കെ ഫന്നിലായിരുന്നാലും ഉസൂലിലും ഭാഷയിലും എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നതാണ്. ഒരു കിതാബിൽ തന്നെ മിക്കവാറും ഇത്തരം കാര്യങ്ങൾ മുഴുവനും വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ ദർശിക്കുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കും. അദ്ദേഹത്തിന്റെ സാദുൽ മആദ് നമ്മുടെ നാട്ടിലൊക്കെ വളരെ പ്രസിദ്ധമാണ്. സാദുൽ മആദ് ഇബ്നുൽ ഖയ്യിമിന്റെ കിതാബ്, അത് ഏത് ഫന്നിലാണ് ഉൾപ്പെടുത്തുക? ചരിത്രമാണോ? അതിൽ ചരിത്രമാണ്, റസൂലുള്ളാന്റെ ചരിത്രമാണ് ആദ്യം മുതൽ അവസാനം വരെ. ഫിഖ്ഹാണോ? ഫിഖ്ഹിൽ അങ്ങേയറ്റമാണ് അതിലെ മസലകൾ.
ഫിഖ്ഹി വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നിടത്ത് അങ്ങേയറ്റമാണ്. എന്നാൽ ഒരു ഹദീസിന്റെ കിതാബാണോ, ഹദീസിയായ ചർച്ചകൾ നോക്കിയാൽ അതൊരു ഹദീസിന്റെ കിതാബാണ്. ഉസൂലിന്റെ കിതാബാണോ, ഉസൂലിയായ ചർച്ചകൾ നോക്കിയാൽ അതൊരു ഉസൂലിന്റെ കിതാബാണ്. അല്ല അതൊരു ഭാഷയുടെ കിതാബാണോ, അതിലെ ഭാഷയുടെ ചർച്ച നോക്കിയാൽ അതൊരു ഭാഷയുടെ കിതാബാണ് എന്ന് എല്ലാ ഫന്നിലും നമുക്ക് പറയാൻ പറ്റും. ആ രൂപത്തിൽ ഏത് ഭാഗം ചർച്ച ചെയ്താലും, ഏത് വിഷയം ദീനിന്റെ ചർച്ച ചെയ്താലും അതിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ ഒരു ഫത്ഹ് തൈസീർ അദ്ദേഹത്തിന്റെ ഇൽമുകൾക്ക് നൽകിയത് അദ്ദേഹത്തിന്റെ കിതാബുകൾ പഠിക്കുന്ന ഒരു ത്വാലിബുൽ ഇൽമിനെ കണ്ടെത്താൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് റഹ്മത്ത് നൽകട്ടെ. അവന്റെ ജന്നത്തുൽ ഫിർദൌസിൽ നമ്മയും അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഷെയ്ഖ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയെയും ഒരുമിച്ച് ചേർക്കട്ടെ. ഈ കിതാബ് കിതാബുൽ ഫവാഇദ് അൽ ഫവാഇദ് ഒരു ഏതെങ്കിലും ഒരു വിഷയമല്ല, വ്യത്യസ്തങ്ങളായ പല വിഷയങ്ങൾ ഒന്നൊന്നിനോട് നേർക്കുനേരെ ബന്ധമുണ്ടായിക്കൊള്ളണമെന്നില്ല. സാധാരണ നമ്മൾ മനസ്സിൽ തോന്നുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥിക്ക് തോന്നുന്ന നോട്ടുകൾ നമ്മൾ എഴുതി വെക്കാറുണ്ട്. പഠിക്കുന്ന സമയത്ത് പഠിച്ചു മനസ്സിലാക്കുന്നതിൽ നിന്ന് ചില നോട്ടുകൾ വിദ്യാർത്ഥികൾ എഴുതി വെക്കും. അതുപോലെ തന്നെ ഉലമാക്കൾ എഴുതി വച്ചത് അത് വലിയ ഒരു സമ്പത്താണ്. ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഇൽമിയായ ജീവിതത്തിലെ പല സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് മനസ്സിലായ കാര്യങ്ങൾ എഴുതിപ്പോന്നതാണ് ഈ ഫവാഇദ്. ധാരാളം വിഷയങ്ങൾ ഇതിലുണ്ട്. അതിൽ വിശ്വാസപരമായ കാര്യങ്ങളുണ്ട്, കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളുണ്ട്, ചരിത്രപരമായ ചില കാര്യങ്ങൾ സ്മരിക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ചരിത്രം, സൽമാനുൽ ഫാരിസിയുടെ ഇസ്ലാമിന്റെ ചരിത്രം, അതുപോലെ തന്നെ സ്വഭാവ സംസ്കരണ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്, ദഅവത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്നുണ്ട്, ഇൽമുമായും ഉലമാക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെ ധാരാളക്കണക്കിന് വിഷയങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ള ഒരു കിതാബാണ് ഫവാഇദ്. അതില് വുജൂബ് മഅരിഫത്തി സബീലിൽ മുഅ്മിനീൻ വസബീലിൽ മുജ്രിമീൻ, ഇതാണ് നമ്മളിന്ന് വായിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അദ്ദേഹം പറയുന്നു, ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ പറയുന്നു, ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വകദാലിക നുഫസ്സിലുൽ ആയാതി വലിതസ്തബീന സബീലുൽ മുജ്രിമീൻ. സൂറത്തുൽ അൻആമിലെ 55-ാമത്തെ ആയത്ത്. وقال ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى. سورة النساء 115-ാമത്തെ ആയത്ത്. ഈ രണ്ട് ആയത്തുകളുടെ ഒരു വിശദീകരണം പോലെയാണ് ഈ ഭാഗം. ചുരുക്കത്തിൽ നമുക്ക് പറയാം, ഈ രണ്ട് ആയത്തുകൾ വിശദീകരിക്കുന്നു. ഇതാണ് നമ്മളിന്ന് പഠിക്കുന്നത്, ഈ രണ്ട് ആയത്തുകളാണ് അർത്ഥം. സൂറത്തുൽ അൻആമിലെ 55, സൂറത്ത് നിസായിലെ 115. ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ പറയുന്നു, ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വകദാലിക നുഫസ്സിലുൽ ആയാത്ത്, വകദാലിക അപ്രകാരം, നുഫസ്സിലുൽ ആയാത്ത്, നാം ആയത്തുകളെ ദൃഷ്ടാന്തങ്ങളെ വിവരിച്ചു തരുന്നു, വലിതസ്തബീന സബീലുൽ മുജ്രിമീൻ, വലിതസ്തബീൻ വ്യക്തമാകുന്നതിന് വേണ്ടി, വെളിവാകുന്നതിന് വേണ്ടി, ബയാൻ ബയ്യിൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായി, ഇസ്തബാന എന്ന് പറഞ്ഞാൽ വെളിവായി വ്യക്തമായി യാതൊരു മറയുമില്ലാത്ത വിധം നേർക്കുനേരെ മനസ്സിലാകുന്ന വിധം വ്യക്തമാകുന്നതിന്, സബീലുൽ മുജ്രിമീൻ, സബീൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം നിങ്ങൾ ഒരുപാട് തവണ സുന്ന എന്ന അർത്ഥത്തിൽ തന്നെ കേട്ടു, ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. സബീൽ എന്ന് പറഞ്ഞാൽ വഴി, മാർഗം, ത്വരീഖ. അൽ മുജ്രിമീൻ, മുജ്രിം, ഈ വാക്കും നമുക്ക് സുപരിചിതമാണ്. മുജ്രിം എന്ന് പറഞ്ഞാൽ കുറ്റവാളി എന്നാണ് ആ വാക്കിന്റെ നേരർത്ഥം. അക്രമി, കുറ്റവാളി, ധിക്കാരി. മുജ്രിമീൻ എന്നുള്ളത് മുജ്രിമൂൻ എന്ന അതിന്റെ ജംഅ്, ഇവിടെ ഇദാഫത്ത് ചെയ്തപ്പോൾ മുജ്രിമീൻ, സബീലുൽ മുജ്രിമീൻ. വകദാലിക നുഫസ്സിലുൽ ആയാത്ത്, അപ്രകാരം നാം ആയത്തുകളെ വിശദീകരിച്ചു തരുന്നു. വലിതസ്തബീന സബീലുൽ മുജ്രിമീൻ, മുജ്രിമുകളുടെ മാർഗം വ്യക്തമാകുന്നതിന്, നിങ്ങൾക്ക് വെളിവാകുന്നതിന്. വഖാൽ, രണ്ടാമത്തെ ആയത്ത്, വമൻ യുഷാഖിഖ് റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല. അതിന്റെ പൂർണ്ണരൂപം, വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. വമൻ യുഷാഖിഖ് റസൂൽ, ആരാണോ റസൂലിനോട് മുഷാഖ, പിളർന്ന് വേറെ ഭാഗത്ത് മാറിയിക്കുക, അതിനാണ് യുഷാഖിഖ് എന്ന ഈ പദം അർത്ഥമാക്കുന്നത്. ഷക്ക എന്ന് പറഞ്ഞാൽ പിളർത്തി എന്നർത്ഥം. റസൂലിന്റെ മാർഗത്തിൽ നിന്ന് പിളർന്ന് വേറെ മാർഗത്തിൽ മാറിയിക്കുക, വേറെ വഴിക്കുക. വിദേശികൾ മുഴുവൻ അതാണ്, ശിർക്കും കുഫറും അതാണ്. റസൂലുള്ളാന്റെ മാർഗത്തിൽ നിന്ന് വേറൊരു മാർഗത്തിലേക്ക് പിളർന്ന് മാറി നിൽക്കലാണ്, അതിലേക്ക് ചേരാതെ മാറി നിൽക്കലാണ്. വമൻ യുഷാഖിഖ് റസൂൽ, ആരാണോ റസൂലിനോട് എതിരിടുകയും വയത്തബി ഗൈറ സബി മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, ഹുദാ ഇൽമുൻ നാഫിഉ വഅമലുൽ സാലിഹ്, ഇന്നതാണ് ഹുദാ, സന്മാർഗം എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുള്ള, ശരിക്കതിന്റെ അർത്ഥം ഇൽമുൻ നാഫിഉ വഅമലുൽ സാലിഹ്. റസൂലുള്ളാഹി അല്ലാഹു നിയോഗിച്ചത് ഹുദയും ദീനുൽ ഹഖുമായിട്ടാണ്. ഖുർആനിൽ പല തവണ ആവർത്തിച്ചു വന്നിട്ടുള്ളതാണ്, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്, അവനാണ് അവന്റെ റസൂലിനെ നിയോഗിച്ചവൻ. ബിൽ ഹുദാ, ഹുദയുമായും, വദീനിൽ ഹഖ്, ദീനുൽ ഹഖുമായും. ഇത് രണ്ടും ചേർന്ന് വരുന്ന സമയത്ത് ഹുദയും ദീനുൽ ഹഖും ഒരുമിച്ച് ഖുർആനിൽ വന്നാൽ അതിന്റെ അർത്ഥം ഇൽമുൻ നാഫിഉ വഅമലുൽ സാലിഹ്. ഹുദ എന്ന് പറഞ്ഞാൽ ഇൽമുൻ നാഫിഉ, ഉപകാരപ്രദമായ അറിവ്, അതേതാണ്? വഹിയുള്ള, അള്ളാന്റെ വഹിയാണ് ഉപകാരപ്രദമായ അറിവ്. കിതാബൻ വസുന്നത്തൻ, കിതാബും സുന്നത്തുമാകുന്ന വഹിയ്, വഹിയിന്റെ രണ്ട് ഭാഗങ്ങളായ കിതാബും സുന്നത്തും, ഇതുമായിട്ടാണ് അയച്ചത്. വദീനുൽ ഹഖ്, ദീനുൽ ഹഖ് എന്ന് പറഞ്ഞാൽ സ്വാലിഹായ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ അമല് ഏത് എന്ന് വിവരിച്ചു തരാനാണ് റസൂലിനെ നിയോഗിച്ചത്. ഇനി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഖുർആനിൽ ദീൻ എന്ന് മാത്രം പ്രയോഗിച്ചാൽ അതിൽ ഇൽമുൻ നാഫിയും അമലു സ്വാലിഹും രണ്ടും പെടും. അതുപോലെ തന്നെ ഹുദാ എന്ന് മാത്രം പ്രയോഗിച്ചാലും അതിൽ ഈ രണ്ടും പെടും, ഇസ്ലാം ഈമാൻ എന്നുള്ള പദം പോലെ. ഇസ്ലാമും ഈമാനും ഒരുമിച്ച് വന്നാൽ അതിന് രണ്ടും രണ്ടർത്ഥമുണ്ട്. ഒരു ഒന്ന് മാത്രം ഒറ്റക്ക് വന്നാൽ ഇസ്ലാമിൽ തന്നെ ഈമാനും പെടും, ഈമാനിൽ തന്നെ ഇസ്ലാമും പെടും. ഏതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് എന്താണ് ഈമാൻ, എന്താണ് ഇസ്ലാം എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ പഠിച്ച ഹദീസ് ജിബ്രീൽ, അതിൽ ഈമാൻ എന്ന് പറയുന്ന കാര്യങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങൾ അല്ലാഹു റസൂൽ വിശദീകരിച്ചു കൊടുത്തു. ഇസ്ലാം എന്ന് പറഞ്ഞപ്പോൾ കർമ്മപരമായ കാര്യങ്ങളും വിശദീകരിച്ചു. അതേസമയത്ത് തന്നെ റസൂലുള്ളാഹിയുടെ അടുക്കൽ മറ്റു ചില സന്ദർഭങ്ങളിൽ ചില സഹാബിമാരിൽ ചിലർ വന്ന് ചോദിക്കുമ്പോൾ എന്താണ് ഈമാൻ എന്ന് ചോദിക്കുന്നതിന് തന്നെ നമസ്കാരം പോലുള്ള അമലുകൾ എന്നി പറഞ്ഞത് കാണാം. എന്താണ് ഇസ്ലാം എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഈമാൻ കാര്യങ്ങൾ എന്നി പറഞ്ഞതും കാണാം. ഇത് രണ്ടും, ഈ പദങ്ങൾ രണ്ടും ഒറ്റക്ക് വന്നാൽ രണ്ടിനും രണ്ടിന്റെയും അർത്ഥം ഒരു പദത്തിൽ തന്നെ ഉൾക്കൊള്ളുകയും ഒരുമിച്ച് വന്നാൽ രണ്ടിനും വ്യത്യസ്തങ്ങളായ വിശദാംശം അർത്ഥത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യും. ഇത് ധാരാളമാണ് അറബി ഭാഷയിൽ, ധാരാളമാണ് ഖുർആനിലും സുന്നത്തിലും ധാരാളമാണ്. ഇതുപോലുള്ള ഒരു പദമാണ് ഹുദ എന്നർത്ഥം. മിം ബഅദി മാ തബയ്യന ലഹുൽ ഹുദ, അവന് ഹുദ വ്യക്തമായതിനു ശേഷം. ഇന്നലാണ് എൽമുൻ നാഫിഉ, അള്ളാഹുവിന്റെ റസൂല് കൊണ്ടുവന്ന അള്ളാഹുവിൽ നിന്നുള്ള വഹി ഇന്നതാണ് എന്നൊരാൾക്ക് ബോധ്യമായി. ഇന്നലാണ് അമലു സ്വാലിഹ്, റസൂലുള്ളാന്റെ മാതൃകയുള്ള അമല് ഇന്നതാണ് എന്നൊരാൾക്ക് ബോധ്യമായി. എന്നിട്ട് ഹുദ ഒരാൾക്ക് ബോധ്യമായിട്ട്, ഞാനിത് ഇത്ര വിശദീകരിച്ചത് നമ്മൾ സാധാരണ സന്മാർഗം സന്മാർഗം എന്നൊരൊറ്റ വാക്ക് പറഞ്ഞു പോയതുകൊണ്ട് ഈ ഹുദ ചിലപ്പോ മനസ്സിലാവൂല. ഹുദ ഹുദ എന്ന് പറയുമ്പോൾ സന്മാർഗം സന്മാർഗം എന്ന് പറഞ്ഞു, എന്നിട്ട് പിന്നെ നമ്മൾ വിചാരിക്കല് നമുക്ക് നന്നായി തോന്നുന്നതൊക്കെ ചിലപ്പോൾ ഹിദായത്ത് ആയിരിക്കുക. അല്ല, ഹിദായത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലിന് വഹി കൊടുത്ത, റസൂല് അമലായി കാണിച്ചു തന്ന കാര്യങ്ങൾ. ഇതൊരാൾക്ക് ബോധ്യമായതിനു ശേഷം, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, ഒരാൾ റസൂലുള്ളാന്റെ മാർഗം വിട്ടിട്ട് വഹീന്റെ മാർഗം വിട്ടിട്ട് വേറെ ഒന്ന് തെരഞ്ഞെടുത്താൽ, വയത്തബിഉ ഗൈറ സബീൽ മുഅ്മിനീൻ, ഇതിന്റെ തന്നെ ഒന്നുകൂടി വിശദീകരിക്കുകയാൽ വയത്തബിഉ, അവൻ പിന്തുടരുകയാണെങ്കിൽ, അവൻ പിൻപറ്റുകയാണെങ്കിൽ, ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ സബീല് അല്ലാത്തതിന് വിരുദ്ധമായ ഒന്ന്. ഗൈറ് എന്ന പദം, ഗൈറ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇതല്ലാത്ത നേരെ മറ്റൊന്ന് എന്നാ. ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം, സ്സിറാത്തൽ ലദീൻ അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ആ ഗൈറ് സ്സിറാത്തൽ മുസ്തഖീം എന്നതാണ് മഗ്ദൂബ് അലൈഹിമിന്റെയും ദാലീന്റെയും ആ മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിന് നേരെ വിരുദ്ധാണ്, ഗൈറാണ്, ഇതല്ലാത്ത മറ്റൊന്നാണ്. മുഅ്മിനീങ്ങളുടെ മാർഗമല്ലാത്ത മറ്റൊന്ന്, അതെപ്പോഴാ പിന്തുടരുക? റസൂലുള്ളയിൽ നിന്ന് വേറിട്ടാൽ, റസൂലുള്ളയിൽ നിന്ന് പിളർന്നു മാറി നിന്നാൽ പിന്നെ പിന്തുടരുക മുഅ്മിനീങ്ങളുടെ മാർഗമല്ലാത്ത മറ്റൊന്നായിരിക്കും. അതേതാണ്? അതാണ് മുകളിൽ ആദ്യം പറഞ്ഞ ആയത്തിൽ പറഞ്ഞ സബീലുൽ മുജ്രിമീൻ. ഒന്നുകിൽ സബീലുൽ മുഅ്മിനീൻ അല്ലെങ്കിൽ സബീലുൽ മുജ്രിമീൻ. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين മുഅ്മിനീങ്ങളുടെ സബീൽ അല്ലാത്തതാരെങ്കിലും പിന്തുടരുകയും ചെയ്താൽ, നുവല്ലിഹി മാ തവല്ല, അവൻ എന്തൊന്ന് ഏറ്റെടുത്തോ അതിലേക്ക് തന്നെ അവൻ ഏൽപ്പിച്ചു കൊടുക്കും. ഏത് മാർഗമാണ് അവൻ തിരഞ്ഞെടുത്തത് അങ്ങോട്ട് തന്നെ അവനെ തിരിച്ചുവിടും. വനുസ്ലിഹി ജഹന്നം, പിന്നെ അവനെ നരകത്തിൽ കരിക്കുന്ന രൂപത്തിൽ പ്രവേശിപ്പിക്കും. വസാഅത്ത് മസീറ, അത് വളരെ മോശമായ സങ്കേതമാണ്, ഒലിയാകുന്നില്ല. ഈ രണ്ടായത്തുകൾ, ഒന്ന് സബീലുൽ മുജ്രിമീൻ, മറ്റൊന്ന് സബീലുൽ മുഅ്മിനീൻ, ഇങ്ങനെ രണ്ടുണ്ട് എന്ന് വ്യക്തമാക്കി തരുന്നുണ്ട്. സബീലുൽ മുജ്രിമീൻ അള്ളാഹു നമുക്ക് അവന്റെ ആയത്തുകളിലൂടെ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. എന്തിന്? വലിതത്തബീൻ, നമുക്കത് വ്യക്തമായി ബോധ്യമാകാൻ, അതിലൊരു ആശയക്കുഴപ്പം ബാക്കി നിൽക്കാതിരിക്കാൻ പാകത്തിൽ ഇന്നതാണ് സബീലുൽ മുജ്രിമീൻ എന്ന് വ്യക്തമാക്കി തന്നിട്ടുണ്ട് അള്ളാഹു. ഇതാണ് സൂറത്തുൽ അൻആമിലെ 55-ാമത്തായത്തിൽ. മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല സബീലുൽ മുഅ്മിനീൻ നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അത് നമ്മൾ സ്വീകരിക്കാനും അതിൽ നിന്ന് വേറിട്ട് നിൽക്കാതിരിക്കാനും. സബീലുൽ മുഅ്മിനീൻ അള്ളാഹുവിന്റെ റസൂലിന്റെ മാർഗമാണ്, റസൂലുള്ളാന്റെ സഹാബത്തിന്റെ മാർഗമാണ്. ഇവിടെ സബീലുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞതിന് സഹാബത്തിന്റെ മാർഗം എന്ന് തന്നെ മുൻഗാമികൾ വിശദീകരിച്ചിട്ടുമുണ്ട്. സുന്നത്തും സഹാബത്തും, മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി എന്നതാണ് സബീലുൽ മുഅ്മിനീന്റെ പൂർണ്ണത. അത് ഞാൻ ദീർഘമായി വിശദീകരിക്കേണ്ടതില്ല. മുൻപ് വിശദീകരിക്കപ്പെട്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബോധമണ്ഡലത്തിൽ ഇപ്പോ ഒന്ന് വരട്ടെ. സബീലുൽ മുഅ്മിനീൻ എന്നത് പൂർത്തിയാവുക, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് സഹാബത്ത് അതെങ്ങനെ കേട്ട് മനസ്സിലാക്കി അവര് അത് അമലി ചെയ്തുവോ ആ രൂപത്തിൽ ചെയ്യുമ്പോഴേ ആകുള്ളൂ. പിൽക്കാലക്കാർക്ക് അള്ളാഹുന്റെ റസൂലിന്റെ ഹദീസിന്ന് അല്ലെങ്കിൽ ഖുർആന്റെ ആയത്തിന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് മനസ്സിലാക്കിയതിന് വിരുദ്ധമായി എന്തെങ്കിലും തോന്നിയാൽ അവൻ എത്ര ബുദ്ധിമാനാണെങ്കിലും ആ തോന്നുന്നത് മണ്ടത്തരായിരിക്കും. സബീലുൽ മുഅ്മിനീൻ എന്നത് അള്ളാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു തന്ന മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി അത് ഈ ആയത്തിൽ വ്യക്തമാണ്. വമൻ യുഷാഖിഖുർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ. റസൂലിനെ ആദ്യം തന്നെ പറഞ്ഞു, പിന്നെ അൽ മുഅ്മിനീൻ ആ മുഅ്മിനീങ്ങൾ അന്ന് റസൂലുള്ളാന്റെ കൂടെയുള്ള മുഅ്മിനീങ്ങൾ സഹാബത്ത് അവരെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇമാം ഷാഫിഈ റഹ്മഹുല്ലാ, ഇമാം മാലിക് റഹ്മഹുല്ല തുടങ്ങി ധാരാളക്കണക്കിന് അയ്മത്ത് ഇത് സഹാബത്തിനെ കുറിച്ചാണെന്നുള്ളത് വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ഞാനിപ്പോ ഈ രണ്ടായത്തുകളുടെ പദങ്ങൾ ഒന്ന് വ്യക്തമാകാൻ വേണ്ടി പറഞ്ഞോളൂ. ഇനി ഷെയ്ഖ് പിന്നെ ഇബ്നുൽ ഖയ്യിമിന്റെ തന്നെ വായിച്ചു പോയാൽ തന്നെ മതിയാകും, അതല്ല വിശദീകരണം. ശർഹിന ശർഹയുടെ ആവശ്യമില്ല. വഖദ് വല്ലാഹു തആല ഖദ് ബയ്യന ഫീ കിതാബിഹി സബീലൽ മുഅ്മിനീൻ മുഫസ്സലതൻ വസബീലൽ മുജ്രിമീൻ മുഫസ്സല. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കിതാബിൽ സബീലുൽ മുഅ്മിനീനും സബീലുൽ മുജ്രിമീനും മുഫസ്സലതായി വിശദാംശത്തിൽ വ്യക്തമാക്കി തന്നിട്ടുണ്ട്, ഡീറ്റെയിലായി വിവരിച്ചു തന്നിട്ടുണ്ട്. മുൻഗാമികളുടെ ചരിത്രം പറയുന്നിടത്തൊക്കെ നൂഹ് നബിയുടെയും അദ്ദേഹത്തിന്റെ എതിരാളികളായ കുഫാറുകളുടെയും മുശ്രിക്കുകളുടെയും ഇബ്രാഹിം നബിയുടെ ഇങ്ങനെ തുടങ്ങി നബിമാരുടെ ചരിത്രം പറയുന്നിടത്ത് ഏതാണ് സബീലുൽ മുഅ്മിനീൻ, ഏതാണ് സബീലുൽ മുജ്രിമീൻ, അന്ത്യനാൾ വരേക്കുമുള്ള മുഅ്മിനീങ്ങൾക്ക് ഏതാണ് സബീലുൽ മുഅ്മിനീൻ, ഏതാണ് സബീലുൽ മുജ്രിമീൻ, അതിന്റെ വിശദാംശത്തിൽ അല്ലാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. ആദ്യത്തെ കൂട്ടരുടെ പര്യവസാനം എന്തായിരിക്കും, രണ്ടാമത്തെ കൂട്ടരുടെ പര്യവസാനം എന്തായിരിക്കും, അതും വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട്. സബീലുൽ മുഅ്മിനീൻ സ്വീകരിക്കുന്ന ആളുകളുടെ പര്യവസാനം എന്തായിരിക്കും, സബീലുൽ മുജ്രിമീൻ സ്വീകരിക്കുന്ന ആളുകളുടെ പര്യവസാനം എന്തായിരിക്കും, ഇത് അല്ലാഹു വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നാമത്തെ കൂട്ടരുടെ അമലുകൾ എന്താണ്, അവരുടെ പ്രവൃത്തി ഏത് രൂപത്തിലുള്ളതായിരിക്കും, രണ്ടാമത്തെ കൂട്ടരുടെ അമലുകൾ എന്താണ്, അതും വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ആദ്യത്തെ ആളുകളുടെ ഔലിയാക്കൾ സഹായികളും മിത്രങ്ങളും ആരാണ്, രണ്ടാമത്തെ കൂട്ടരുടെ സഹായികൾ ആരാണ്, ഇത് രണ്ടും വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഈ മൂന്ന് കാര്യങ്ങൾ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ വാക്കുകൾ വളരെ സൂക്ഷിച്ച് പ്രയോഗിക്കുന്ന വ്യക്തിയാണ്. വഹയുമായി അടുക്കുന്ന ആളുകൾ അവർ പ്രയോഗിക്കുന്ന വാക്കുകൾക്കും വഹയിന്റെ ആ ചേതന അതിൽ നിന്ന് ഉൾക്കൊള്ളുന്ന ഒരു ചേതന ഒരു റൂഹുണ്ടാവും. എത്ര കണ്ട് അടുക്കുന്നോ അത്ര കണ്ട്. ഇവിടെ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ സബീലുൽ മുഅ്മിനീനും സബീലുൽ മുജ്രിമീനും അല്ലാഹു ഖുർആനിൽ വിശദീകരിച്ചു തന്നത് എങ്ങനെയാണെന്നുള്ളത് ഖുർആനിൽ ആ പറഞ്ഞ കാര്യങ്ങൾ മൂന്ന് വാചകങ്ങളിൽ ഒതുക്കി, അത് നമുക്ക് കാണാൻ സാധിക്കുക. ഒന്ന്, എന്താണ് അവർ എന്നുള്ളത് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. എന്താണ് ആ മാർഗം, എന്താണ് ഇവരുടെ മാർഗം, എന്താണ് ഈ കൂട്ടരുടെ പര്യവസാനം, എന്താണ് മറ്റേ കൂട്ടരുടെ പര്യവസാനം, അത് രണ്ടും. പര്യവസാനം എങ്ങനെയാണെന്നുള്ളത് ഒരു മാർഗം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള അടയാളമാണ്. നരകത്തിലാണ് ഇന്ന അമല് എന്ന് പറഞ്ഞാൽ അത് ഹറാമാണ് എന്നുള്ളതിന്റെ അടയാളമാണ്. അള്ളാഹു ശിക്ഷിച്ചതാണ് പര്യവസാനമെങ്കിൽ അവർ ശിക്ഷക്കർഹരായ മുജ്രിമീങ്ങളാണ് എന്നതിനുള്ള അടയാളമാണ്. പര്യവസാനം നോക്കിയാൽ വിശദീകരിക്കപ്പെട്ടത് കണ്ടാൽ ആളുകൾ ആരാണെന്ന് നമുക്ക് ബോധ്യമാകും. അമലുകളാണ് പിന്നെ ആളുകളെ മനസ്സിലാക്കാനുള്ള മറ്റൊരു മാർഗം. മുഅ്മിനീങ്ങളുടെ അമലുകൾ എന്താണ്, മുജ്രിമീങ്ങളുടെ അമലുകൾ എന്താണ് എന്ന് അല്ലാഹു വിശദീകരിച്ചു തന്നിട്ടുണ്ട്. കൂടെ ഉള്ള ആളുകളെയാണ് ഒരു മാർഗം ഏതാണെന്ന് മനസ്സിലാക്കാനുള്ള മറ്റൊരു മാനദണ്ഡം. ഇവരുടെ ഔലിയാക്കളാരാണ്, അവരുടെ ഔലിയാക്കളാരാണ്, ഇത് എക്കാലഘട്ടത്തും മാനദണ്ഡം. പണ്ഡിതന്മാർ അഹ്ലു സുന്നയെയും അഹ്ലുൽ ബിദഅയെയും തമ്മിൽ വേർതിരിച്ചറിയാൻ ഉപയോഗിക്കാറുള്ള മാനദണ്ഡമാണ്. അഖീദയുടെ കിതാബുകളിലൊക്കെ, മുൻഗാമികളുടെ കിതാബുകളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരുടെ പേരെണ്ണി പറഞ്ഞിട്ട് ഒരാൾ അഹ്മദ് ബിൻ ഹംബലിനെ സ്നേഹിക്കുന്നവനായി കണ്ടാൽ അയാൾ അഹ്ലു സുന്നയിൽപ്പെട്ടവനാണെന്ന് നിനക്ക് മനസ്സിലാക്കാം. ബാഗ്ദാദുകാരനായ ഒരാൾ ഇമാം ബർബഹാരിയെ സ്നേഹിക്കുന്നവനാണെന്ന് കണ്ടാൽ അയാൾ അഹ്ലു സുന്നയിൽപ്പെട്ടവനാണെന്ന് നിനക്ക് മനസ്സിലാക്കാം. അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരുടെ പേരെണ്ണി പറഞ്ഞിട്ട് ഇവരെ ആരെങ്കിലും വെറുക്കുന്നവരായി കണ്ടാൽ അവൻ അഹ്ലുൽ ബിദഅയിൽപ്പെട്ടവനാണെന്ന് നിനക്ക് മനസ്സിലാക്കാം. ഇത് മുൻഗാമികളുടെ കിതാബുകളിൽ നിങ്ങൾക്ക് ധാരാളം കാണാൻ സാധിക്കും. അതൊരു മാർഗം, ഒരു മാനദണ്ഡം. ആരാണ് ഇവരുടെ ഔലിയാക്കൾ, ആരാണ് മറ്റവരുടെ ഔലിയാക്കൾ, ഇത് അല്ലാഹു വിശദീകരിച്ചു തന്നിട്ടുണ്ട്. കാരണം ഒരാളെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അയാളുടെ മാർഗം ഇഷ്ടപ്പെടലാണ്. അൽ മർഉ ഫീ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ തന്റെ സുഹൃത്തിന്റെ ദീനിലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം, ആരെയാണ് നിങ്ങൾ സുഹൃത്തായി തിരഞ്ഞെടുക്കുന്നത് എന്ന്. വലാ ബറാ, ഇത് വലിയ ഒരു വിഷയമാണ്. നമ്മുടെ വലാ മുഅ്മിനീങ്ങൾക്കായിരിക്കണം, നമ്മുടെ ബറാ മുശ്രിക്കീങ്ങളിൽ നിന്നായിരിക്കണം, അത് പൂർണ്ണമായി ഉണ്ടാകണം. അതുകൊണ്ട് ആരാണ് മുഅ്മിനീങ്ങളുടെ സബീലിൽ, അവരുടെ ഔലിയാക്കൾ ആരാണ്, മുജ്രിമീങ്ങളുടെ ഔലിയാക്കൾ ആരാണ് എന്ന് അല്ലാഹു വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട്. മുജ്രിമീങ്ങളെ അല്ലാഹു തൗഫീഖ് നൽകാതെ അവരെ അല്ലാഹു വിട്ടുകളഞ്ഞതും മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തൗഫീഖ് നൽകിയതും ഖുർആനിൽ അല്ലാഹു വിശദീകരിച്ചു തന്നിട്ടുണ്ട്. والاسباب التي وفق بها هؤلاء والاسباب التي خذل بها هؤلاء ഏത് രൂപത്തിലാണ്, ഏത് കാരണങ്ങളാലാണ് അല്ലാഹു മുഅ്മിനീങ്ങളുടെ സബീലിൽ പോകുന്ന ആളുകൾക്ക് തൗഫീഖ് നൽകിയതും മുജ്രിമീങ്ങൾക്ക് അല്ലാഹു ഖിദ്ലാൻ നൽകിയതും എന്ത് കാരണത്താലാണ്, ആ കാരണവും വിശദീകരിച്ചു തന്നിട്ടുണ്ട്. وجل سبحانه الامرين في كتابه الله سبحانه وتعالى അവന്റെ കിതാബിൽ ഈ രണ്ട് കാര്യങ്ങളും വളരെ വെളിവാക്കി വ്യക്തമാക്കി സ്പഷ്ടമാക്കി തന്നിട്ടുണ്ട്. وكشفهما واوضحهما, അത് രണ്ടും ശരിക്കും മറനീക്കി കാണിച്ചു തന്നിട്ടുണ്ട്, വ്യക്തമാക്കി ക്ലിയറാക്കി കാണിച്ചു തന്നിട്ടുണ്ട്, വാദഹാക്കി കാണിച്ചു തന്നിട്ടുണ്ട്. وبينهما غايه البيان, അങ്ങേയറ്റത്തെ വിശദീകരണം അതിനെ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഹത്ത ഷാഹദത്തുഹുമുൽ ബസായിർ കമുഷാഹദത്തിൽ അബ്സാർ ലിദ്ദിയാഇ വദ്ദിലാം, എത്രമാത്രമെന്ന് ചോദിച്ചാൽ ഹൃദയങ്ങൾക്ക്, ബസായിറുകൾക്ക്, കണ്ണുകൾക്ക് പ്രകാശത്തെയും ഇരുട്ടിനെയും എങ്ങനെ വേർതിരിച്ച് കണ്ട് മനസ്സിലാക്കാൻ കഴിയുമോ അതുപോലെ ഹൃദയം കൊണ്ട് വേർതിരിച്ച് മനസ്സിലാക്കാവുന്ന രൂപത്തിൽ അല്ലാഹു ഈ രണ്ട് കാര്യങ്ങളും വ്യക്തമാക്കി തന്നിട്ടുണ്ട്. സബീലുൽ മുഅ്മിനീനും സബീലുൽ മുജ്രിമീനും വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ഫൽ ആലിമൂന ബില്ലാഹി വകിതാബിഹി വദീനിഹി അറഫു സബീലൽ മുഅ്മിനീൻ മഅരിഫത്തൻ തഫ്സീലിയ, അതിനാൽ ഇനിയാണ് ശ്രദ്ധിക്കേണ്ട വിഷയം. ഫൽ ആലിമൂന ബില്ലാഹ്, അല്ലാഹുവിനെ അറിയുന്ന ആളുകൾ, വകിതാബിഹി അവന്റെ ദീനിനെ കിതാബിനെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ, പഠിച്ചിട്ടുള്ള ആളുകൾ, വദീനിഹി അവന്റെ ദീനിനെ പഠിച്ചിട്ടുള്ള ആളുകൾ, അറഫു സബീലൽ മുഅ്മിനീൻ മഅരിഫത്തൻ തഫ്സീലിയ, വസബീലൽ മുജ്രിമീൻ മഅരിഫത്തൻ തഫ്സീലിയ, സബീലുൽ മുഅ്മിനീൻ മഅരിഫ തഫ്സീലിയ, വിശദമായ മഅരിഫ, വിശദമായ അറിവ് ആ കാര്യത്തിൽ അവർ നേടി. സബീലുൽ മുജ്രിമീനെ കുറിച്ചും വിശദമായ അറിവ് അവർ നേടി. കിതാബുള്ള പഠിക്കുന്ന, അല്ലാഹുവിനെ പഠിക്കുന്ന, അല്ലാഹുവിനെ അറിയുന്ന, അള്ളാന്റെ കിതാബ് പഠിക്കുന്ന, അള്ളാന്റെ ദീന് പഠിക്കുന്ന ആളുകൾ സബീലുൽ മുഅ്മിനീൻ വിശദമായി പഠിച്ചു, സബീലുൽ മുജ്രിമീൻ വിശദമായി പഠിച്ചു. ഫസ്തബാനത്ത് ലഹുമുസ് സബീലാൻ, അതുകൊണ്ട് അവർക്ക് ആ രണ്ട് വഴിയും വളരെ ക്ലിയറായി ബോധ്യം. കമാ യസ്തബീനു ലിസാലിക് തരീഖൽ മൂസിൽ ഇലാ മഖ്സൂദിഹി വ തരീഖൽ മൂസിൽ ഇലാ ഹലക. കമാ യസ്തബീനു ലിസാലിക്, പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് അത്തരീഖൽ മൂസിൽ ഇലാ മഖ്സൂദിഹി, തന്നെ എത്തിക്കുന്ന, തന്റെ ഉദ്ദേശത്തിലേക്ക് എത്തിക്കുന്ന വഴി ഏതാണ് എന്നും തന്നെ നാശത്തിലേക്ക് നയിക്കുന്ന വഴി ഏതാണ് എന്നും ബോധ്യമായതുപോലെ നമ്മുടെ മഖ്സൂദിലേക്ക് നമ്മെ എത്തിക്കുന്ന വഴി ഏതാണ് എന്നും നമ്മെ നാശത്തിലേക്ക് നയിക്കുന്ന വഴി ഏതാണ് എന്നും വ്യക്തമായി ബോധ്യമാകുന്നത് പോലെ സബീലുൽ മുഅ്മിനീനും സബീലുൽ മുജ്രിമീനും അവർക്ക് വളരെ ക്ലിയറായി ബോധ്യമാകും. ഫഹാഉലാഇ അഅലമുൽ ഖൽഖ്, സബീലുൽ മുഅ്മിനീനും സബീലുൽ മുജ്രിമീനും വിശദമായി പഠിച്ചിട്ടുള്ള ആളുകൾ ഇവരാണ് അഅലമുൽ ഖൽഖ്, അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും നന്നായി ഇൽമുള്ള ആളുകൾ. ഫഹാഉലാഇ അഅലമുൽ ഖൽഖ് وَأَنْفَعُهُمْ لِلنَّاسِ, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള ആളുകൾ ഇവരാണ്, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള ആളുകൾ ഇവരാണ്. സബീലുൽ മുഅ്മിനീൻ വിശദമായി പഠിച്ച, സബീലുൽ മുജ്രിമീനും വിശദമായി അറിയുന്ന ആളുകൾ ഇവരാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇൽമുള്ള ആളുകളും ഏറ്റവും ഉപകാരമുള്ള ആളുകളും. وَأَنْصَحُهُمْ لَهُمْ, അവർക്ക് ഏറ്റവും നല്ല നസീഹത്തുള്ള ആളുകൾ ഇവരാണ്, അവരോട് ഏറ്റവും കൂടുതൽ നസീഹത്തുള്ള ആളുകൾ. കാരണം അവർ ശരിയായ വഴി തന്നെ തെരഞ്ഞെടുക്കണം, തെറ്റായ വഴിയിൽ ഒന്നിൽ പോലും പെട്ടുപോകരുത് എന്ന് ബോധ്യമായിട്ടുള്ള ആളുകൾ, പറഞ്ഞുകൊടുക്കുന്ന ആളുകൾ അവരാണ് ജനങ്ങളോട് ഏറ്റവും നല്ല നസീഹത്തുള്ള ആളുകൾ. വഹുമുൽ അദില്ല ഉൽ ഹുദാ, അവരാണ് അദില്ല, ദല്ലാൽ അദില്ല, മാർഗം ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന ആളുകൾ. അൽഹുദാ, സന്മാർഗം ഏതാണ് എന്ന് സന്മാർഗത്തിൽ ചരിക്കുകയും സന്മാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾ അവരാണ്. ഒരു വിഭാഗം ആളുകളെ കുറിച്ചാണ് ഈ പറഞ്ഞത്. അള്ളാഹുവിനെ അറിയുന്ന, അള്ളാഹുവിന്റെ കിതാബ് പഠിക്കുന്ന, അള്ളാഹുവിന്റെ ദീന് പഠിക്കുന്ന, മഅരിഫത്തുല്ലാഹ് വമഅരിഫത്തു ദീനിൽ ഇസ്ലാം വമഅരിഫത്തു കിതാബിഹി വമഅരിഫത്തു നബിയിഹി, ഈ പറഞ്ഞ പ്രധാനപ്പെട്ട അറിവുകൾ അത് പഠിക്കുന്ന ഒരാൾ, പഠിക്കേണ്ട രൂപത്തിൽ പഠിക്കുന്ന ഒരാൾ സബീലുൽ മുഅ്മിനീനും വിശദമായി പഠിക്കും, സബീലുൽ മുജ്രിമീനും വിശദമായി പഠിക്കും. അങ്ങനെ പഠിച്ചിട്ടുള്ള ആളുകളാണ് അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും അഅലമായ ആളുകൾ, ജനങ്ങൾക്ക് ഏറ്റവും അൻഫആയ ആളുകൾ, ജനങ്ങളുടെ ഏറ്റവും നസീഹത്തുള്ള ആളുകൾ അവരാണ്. അവരാണ് അദില്ല, അവരാണ് ഹുദാ. വബിദാലിക ബറദ സ്വഹാബ അലാ ജമീഇ മൻ അതബഅഹും ഇലാ യൗമിൽ ഖിയാമ. വബിദാലിക, ഈ ഒരു വിശേഷണം കൊണ്ടാണ് ബറദ സ്വഹാബ, സഹാബത്ത് നിപുണരായി തെളിഞ്ഞു നിന്നത്. അലാ ജമീഇ മൻ അതബഅഹും ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അവർക്ക് ശേഷം വരുന്ന മറ്റ് എല്ലാവരെക്കാളും സഹാബത്ത് വേറിട്ട് നിന്നത് ഈ ഒരു ഗുണത്താലാണ്. അവർക്ക് സബീലുൽ മുഅ്മിനീനും സബീലുൽ മുജ്രിമീനും വിശദമായി അറിയാമായിരുന്നു. സബീലുൽ മുഅ്മിനീനിൽ പ്രവേശിക്കുന്നതിൽ ഏറ്റവും തൽപരരും സബീലുൽ മുജ്രിമീനിൽ നിന്ന് ഏറ്റവും വേറിട്ട് നിൽക്കുന്ന ആളുകളുമായിരുന്നു സഹാബത്ത്. ഖിയാമത്ത് നാൾ വരെ അവരെപ്പോലെ ആ വിഷയത്തിൽ മറ്റാരും ഇല്ലതാണ്. فَإِنَّهُمْ نَشَأُوا فِي سَبِيلِ الضَّلَالِ وَالْكُفْرِ وَالشِّرْكِ, അവർ വളർന്നത് ഒരു റസൂലില്ലാത്ത ജാഹിലിയത്തിലാണ്. فَإِنَّهُمْ نَشَأُوا, കാരണം അവർ വളർന്നത് فِي سَبِيلِ الضَّلَالِ, ضَلَالിന്റെ വഴിയിലാണ്. ഹുദയ്ക്ക് നേരെ എതിരാണെന്ത് ضَلَال, ജഹലിന്റെ ജാഹിലിയത്തിന്റെ വഴിയിലാണ്. وَالْكُفْرِ وَالشِّرْكِ, കുഫറിന്റെയും ശിർക്കിന്റെയും മാർഗത്തിലാണ്. വസ്സുബലിൽ മൂസുല ഇലൽ ഹലാക്, നാശത്തിലേക്ക് നയിക്കുന്ന വഴിയുടെ വക്കീലാണ് അവർ വളർന്നത്. സഹാബത്ത് ജനിച്ചു വളർന്നതൊക്കെ ആ രൂപത്തിൽ അതിലാണ്. അത് വളരെ വിശദമായി അവർക്ക് മനസ്സിലായിരുന്നു. ആ വഴി അവർ ജീവിച്ചു കണ്ട് മനസ്സിലാക്കി. പിന്നെ അവർക്ക് റസൂൽ വന്നു. فأخرجهم من تلك الظلمات إلى سبيل الهدى وصراط المستقيم എന്നിട്ട് അവരെ ആ വഴിയിൽ നിന്ന് സന്മാർഗത്തിന്റെ വഴിയിലേക്ക്, ഹുദയുടെ വഴിയിലേക്ക്, സിറാത്തുല്ലാഹിൽ മുസ്തഖീം, അല്ലാഹുവിന്റെ മുസ്തഖീമായ സിറാത്തിലേക്ക് അവരെ നയിച്ചു, അവരെ പുറപ്പെടുവിച്ച് പുറത്തു കൊണ്ടുവന്നു. സഹറജൂ മിനൽ ളുൽമത്തി ശദീദ ഇലൻ നൂരിത്താം, കഠിനമായ കൂരിരുട്ടിൽ നിന്ന് പൂർണമായ പ്രകാശത്തിലേക്കാണ് അവർ പുറത്തു വന്നത്. ജാഹിലിയത്തിന്റെ പൂർണമായ ഇരുട്ടിൽ നിന്ന് റസൂലുള്ളാഹി കൊണ്ടുവന്ന ഹിദായത്തിന്റെ പൂർണമായ വെളിച്ചത്തിലേക്ക് സഹാബത്ത് വന്നു. വമിനൽ ശിർക്കി ഇലൽ തൗഹീദ്, ശിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് വന്നു. വമിനൽ ജഹ്ലി ഇലൽ ഇൽം, ജഹ്ലിൽ നിന്ന് ഇൽമിലേക്കാണ് അവർ വന്നത്. വമിനൽ ഗയ്യി ഇലർ റഷാദ്, ഗയ്യിൽ നിന്ന് റഷാദിലേക്ക്. ഗയ്യ് എന്ന് പറഞ്ഞാല് അറിവ് ഉണ്ടായിട്ട് പോലും ദുഷിച്ച ചില മക്സദകൾക്ക് വേണ്ടിയിട്ട്, ദുഷിച്ച ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അറിവിന് വെടിയുന്ന അവസ്ഥ. റഷാദ്, അറിവിന്റെ മാർഗം നല്ല ഉദ്ദേശത്തോടുകൂടി സ്വീകരിക്കൽ. അവര് ഗയ്യിന്റെ മാർഗം വിട്ടു, ദുർമാർഗം വിട്ടു, റഷാദ് വിവേകത്തിന്റെ മാർഗം അവർ തെരഞ്ഞെടുത്തു. വമിനൽ ളുൽമി ഇലൽ അദൽ, ളുൽമിൽ നിന്ന് നീതിയിലേക്ക്, അക്രമത്തിൽ നിന്ന് നീതിയിലേക്ക് അവർ വന്നു. വമിനൽ ഹൈറത്തി വൽ അമ ഇലൽ ഹുദാ വൽ ബസായിർ, ഹൈറത്തിൽ നിന്ന്, അവർ ഹൈറത്തിലായിരുന്നു, പരിഭ്രാന്തിയിലായിരുന്നു, എന്താണ് ഹഖ് എന്താണ് ബാത്തിൽ എന്ന് തിരിച്ചറിയാത്ത വിധം പരിഭ്രാന്തരായിരുന്നു അവർ. അതിൽ നിന്ന് വൽ അമ ആന്ധ്യത്തിൽ നിന്ന് അവർ ഹുദയിലേക്കും ബസായിറിലേക്കും, വെളിച്ചത്തിലേക്ക്, സന്മാർഗത്തിലേക്ക്, ബസായിറിലേക്ക് അവർ വന്നു. അതുകൊണ്ട് അവർക്ക് കിട്ടിയതിന്റെ, അവർക്ക് ലഭിച്ച ഹിദായത്തിന്റെ തോത് അവർക്ക് മനസ്സിലായി, അതിന്റെ വില അവർക്ക് ശരിക്ക് ബോധ്യപ്പെട്ടു. കാരണം അവർ അത്രയും അന്ധകാരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പൂർണമായി അവർക്ക് ബോധ്യപ്പെട്ടു അള്ളാഹു അവർക്ക് നൽകിയ ഹിദായത്തിന്റെ വില, അതിന്റെ കദർ. വല്ലഫറു ബിഹി, അത് സ്വീകരിച്ചുകൊണ്ട് അവർ വിജയം പ്രാപിച്ചു. വമിഖ്ദാറമാക്കാനു ഫീ, അവരേതൊരവസ്ഥയിലായിരുന്നുവോ ആ അവസ്ഥയുടെ തോതും അവർക്ക് മനസ്സിലായി. എന്തിലായിരുന്നു അവരൊന്നും, ഇപ്പോൾ അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹവും വേറിട്ട് അവർക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു. കാരണം ഒരു സാധനത്തിന്റെ വിപരീതമാണ് ആ സാധനത്തിന്റെ സൗന്ദര്യം വ്യക്തമാക്കുന്നത്. വിപരീതമായത് കാണുമ്പോഴാണ് ഇതെത്ര ഭംഗിയുള്ളതാണ് എന്ന് മനസ്സിലാകുക. കാര്യങ്ങൾ വ്യക്തമാകുന്നത് അതിന്റെ വിപരീതം കൂടി വ്യക്തമാകുമ്പോഴാണ്, അതിന്റെ വിപരീതം കൂടി വ്യക്തമാകുമ്പോഴാണ് കാര്യങ്ങൾ ബോധ്യമാവുക. ഇരുട്ട് ശരിക്കും മനസ്സിലായ ആൾക്കാണ് വെളിച്ചം എന്താണെന്ന് ശരിക്കും മനസ്സിലാവുക. കണ്ണടച്ചിരിക്കുന്നവർ ഇത് രണ്ടും ഒരുപോലെ ഇരിക്കും. ഇരുട്ടെന്താണെന്ന് ബോധ്യമായവനെ വെളിച്ചം ശരിക്കും ബോധ്യമാവുകയുള്ളൂ. ഓരോന്നും അതിന്റെ എതിർ എന്താണോ അതുകൊണ്ട് ശരിക്കും ബോധ്യമാകും. ചീമൻ തക്കലു ഇരയിൽ, അതുകൊണ്ട് അത് ശരിക്കും ബോധ്യമായതിനാൽ ഏതൊന്നിലേക്കാണോ അവർ ഇപ്പോൾ മാറി വന്നിരിക്കുന്നത്, ആ കാര്യത്തോടുള്ള റഗബത്തും ആഗ്രഹവും മഹബത്തും അവർക്ക് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഇസ്ലാമിനോടുള്ള റഗബത്തും ഇസ്ലാമിലുള്ള ആഗ്രഹവും ഈമാനിലുള്ള റഗബത്തും അതുപോലെ തന്നെ അതിലുള്ള മഹബത്തും അവർക്ക് വർദ്ധിച്ചുകൊണ്ടിരുന്നു. വനുഫ്രത്തൻ വബുഗ്ദൻ ലിമൻ തഖലു അൻഹു, ഏതിൽ നിന്നാണ് അവർ പോകുന്നത്, അതിനോടുള്ള വെറുപ്പും അതിനോടുള്ള കോപവും അവർക്ക് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. എത്രമാത്രം ഹക്ക് ബോധ്യമായിക്കൊണ്ടിരിക്കുന്നോ അത്രമാത്രം ജാഹിലിയത്തിനോടുള്ള ദേഷ്യവും വെറുപ്പും അവർക്ക് കൂടിക്കൊണ്ടിരുന്നു. വഖാലു അഹബ്ബന്നാസു ഫി തൗഹീദി വൽ ഈമാനി വൽ ഇസ്ലാം, അതിനാൽ അവർ സഹാബത്ത് കാനു അഹബ്ബന്നാസു ഫി തൗഹീദി വൽ ഈമാനി വൽ ഇസ്ലാം, ഈ വാക്കുകൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കി വെക്കണം. സഹാബത്താരായിരുന്നുവെന്ന് സഹാബത്തിനെ ശരിക്ക് പഠിച്ച ആളുകൾ പറയട്ടെ. കാനു അഹബ്ബന്നാസ്, അവർ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ആളുകളായിരുന്നു. മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും അങ്ങേയറ്റം സ്നേഹമുള്ളവരായിരുന്നു. ഫി തൗഹീദ്, തൗഹീദിന്റെ കാര്യത്തിൽ. വൽ ഈമാൻ, ഈമാനോട്. വൽ ഇസ്ലാം, ഇസ്ലാമിനോട് ഏറ്റവും ഹബ്ബുള്ള ആളുകൾ സഹാബത്തായിരുന്നു. ആ ഹബ്ബുള്ള ആളുകൾ കൊണ്ടുവരാത്ത ഒരു മാർഗം, അവർ കാണിക്കാത്ത ഒന്ന്, പിന്നെ ഹബ്ബിന്റെ പേരിൽ എങ്ങനെ വർദ്ധിപ്പിക്കും? ولفرثا وبغضا لمن تقلوا وابغض الناس في ضده وابغض الناس في ضده ഈ തൗഹീദിനും ഇസ്ലാമിനും ഈമാനിനും വിരുദ്ധം നിൽക്കുന്ന കാര്യങ്ങളോട് ഏറ്റവും കോപമുള്ളവർ സഹാബത്തായിരുന്നു. ആലിമീന ബിസ്സബീലി അല തഫ്സീൽ, സബീലിനെ വിശദമായി അറിയുന്നവരായിരുന്നു. എന്താണ് സബീൽ എന്ന് സബീലുകളെ വ്യക്തമായി വിശദമായി അറിയുന്നവരായിരുന്നു സഹാബത്ത്. അവരായിരുന്നു ആലമുന്നാസ്. വഅമ്മാ മൻ ജാഅ ബഅദ സഹാബ, എന്നാൽ സഹാബത്തിന് ശേഷം വന്ന ആളുകൾ, ഫമിൻഹും മൻ നശഅ ഫിൽ ഇസ്ലാം ഗൈറ ആലിമിൻ തഫ്സീല ദിബ്ബിഹി, അവരുടെ കൂട്ടത്തിൽ ഇസ്ലാമിൽ തന്നെ വളർന്നു വന്ന ആളുകളുണ്ട്. എന്താണ് മുമ്പുണ്ടായിരുന്ന വിരുദ്ധമായ അവസ്ഥ എന്ന് വിശദമായി ഒന്നും അറിയാതെ ഇസ്ലാമിന്റെ കാര്യങ്ങൾ മാത്രം പഠിച്ച് ശീലിച്ച് വളർന്നു പോകുന്ന ആളുകളുണ്ട്. ഫൽതബസ അലൈഹി ബഅദു തഫാസീലിൽ സബീലിൽ മുഅ്മിനീൻ ബിസബീലിൽ മുജ്രിമീൻ, അപ്പോൾ അവർക്ക് സബീലിൽ മുഅ്മിനീന്റെയും സബീലിൽ മുജ്രിമീന്റെയും ചില വിശദാംശങ്ങളിൽ കൂടിക്കലരൽ സംഭവിച്ചു, ഇൽത്തിബാസ് സംഭവിച്ചു, ആശയക്കുഴപ്പം സംഭവിച്ചു. കാരണം മറ്റതെന്താണെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയില്ല. അവരെങ്കിലും ഇസ്ലാമിൽ തന്നെ വളർന്ന് ശീലിച്ചു പോന്നു, അതിന്റെ വിപരീതം എന്താണ് എന്നവർക്ക് ബോധ്യമായിട്ടില്ല, വ്യക്തമായിട്ടില്ല. അതുകൊണ്ട് അവർക്ക് വിരുദ്ധമായത് അവരറിയാതെ അതിൽ കടന്നുകൂടി, അതവരോട് അതിൽ ആശയക്കുഴപ്പം അവർക്കുണ്ടായി. കാരണം എപ്പോഴാണ് ലുബുസ് ഉണ്ടാകുക, ഇൽത്തിബാസ് ഉണ്ടാകുക, എപ്പോഴാണ് സത്യാസത്യം തമ്മിൽ കൂടിക്കൊഴുകുന്ന അവസ്ഥ ഉണ്ടാകുക? ലുബുസ് എന്ന് പറഞ്ഞാൽ അർത്ഥം കൂടിക്കൊഴൽ. فلا تلبسوا الحق بالباطل وتكتموا الحق وانتم تعلمون. അല്ല അതിൽ ഫിത്തയാക്കണം, കൂടിക്കൊഴൽ. എപ്പോഴാണ് ഇത് രണ്ടും തമ്മിൽ കൂടിക്കൊഴലെന്ന കൂടിക്കലറിന്റെ വേർതിരിച്ചറിയാത്ത രൂപം ഹക്കും ബാത്തിലും കൂടി ഇങ്ങനെ കൂടിക്കലർന്നു കൊണ്ടുവരുന്ന ഒരവസ്ഥ ഉണ്ടാകുക? ഇൽമും ഈ രണ്ട് സബീലുകളെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു സബീലിനെ കുറിച്ചോ ഉള്ള ഇൽമ് എത്ര കണ്ട് ദുർബലമാകുമ്പോ അത്ര കണ്ട് ഇൽത്തിബാസ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇതും നമ്മൾ അടിവരയിട്ട് അല്ലെങ്കിൽ മേൽവരയിട്ട് മനസ്സിലാക്കണം. ഇൽമ് കുറയുന്നതിനനുസരിച്ചാണ് ഇൽത്തിബാസ്, ആശയക്കുഴപ്പം കൂടിക്കലറിൽ കൂടുക. ഇൽമ് കുറയുന്നതിനനുസരിച്ച് അത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഒന്നുകിൽ രണ്ട് മാർഗത്തെക്കുറിച്ചുമുള്ള ഇൽമില്ലായ്മ, അല്ലെങ്കിൽ അതിൽ ഒന്നിനെക്കുറിച്ച് പോലും ഇൽമില്ലായ്മ. എത്ര കണ്ട് വർദ്ധിക്കുന്നോ അത്ര കണ്ട്. നമ്മൾ പറഞ്ഞു ആലമുന്നാസാരാണ്, അൻഫവുന്നാസാരാണ്, രണ്ടിനെയും കുറിച്ച് വിശദമായി അറിയുന്ന ആളുകളാണ്. അതാണ് സഹാബത്ത്. അതിനനുസരിച്ചിരിക്കും അതിനോടുള്ള ഇൽമിന്റെ ദൂരവും അടുപ്പവും അനുസരിച്ചിരിക്കും ലുബസിന്റെ ദൂരവും അടുപ്പവും. كما قال عمر بن الخطاب عمر بن الخطاب رضي الله عنه പറഞ്ഞതുപോലെ انما تنقض عرى الاسلام عروه عروه اذا نشا في الاسلام من لم يعرف الجاهليه انما تنقض عرى الاسلام ഇസ്ലാമിന്റെ ശക്തമായ ആ പാശം അത് ശരിക്കും ഫിറ്റാക്കിയിട്ട് ഇനി അതിലൊരു ഒരു നാര് പോലും അങ്ങോട്ട് കൂടുതൽ വേണ്ടാത്ത വിധം ഭംഗിയാക്കിയിട്ട് പൂർത്തിയാക്കിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലിനെ തിരിച്ചു വിളിച്ചത്.